2021 ഫെബ്രുവരി 28 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. സന്തോഷത്തിലേക്കുള്ള ദൂരം. വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
സന്തോഷത്തിലേക്കുള്ള ദൂരം. Heard melodies are sweet, but those unheard are sweeter. Therefore, a soft pipes, play on, kids.
ജീവിതമാകുന്ന വീണയിൽ ആത്മാവിനെ കോരിത്തരിപ്പിക്കുന്ന ഗീതങ്ങൾ മീട്ടുന്നതിനെക്കുറിച്ചാണ് കീറ്റ്സ് പറയുന്നതെങ്കിൽ, കാവ്യപുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ എന്നാണ് പി ഭാസ്കരൻ പാടുന്നത്. ജീവിതത്തിൽ ഒരുപാട് കണക്കുകൾ കൂട്ടുകയും കിഴിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വലിയ കളികൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ആത്യന്തികമായി എന്താണ് നേടുന്നത്? ഉള്ളംകൈയിൽ കത്തുന്ന തീ വെച്ചുകൊണ്ട് എന്നതുപോലെ ജീവിത പന്തയം ഓടിത്തീർക്കുന്ന കൂട്ടർ. തീർച്ചയായും അവർ വെട്ടിപ്പിടിക്കലാണ് ജീവിതമെന്ന് കരുതുന്നവരാണ്. നമുക്കിഷ്ടപ്പെട്ട മനോഹരമായൊരു ഗാനം കേൾക്കുന്നത് എത്ര സന്തോഷകരമാണ്, അത്ര സന്തോഷം. ഇന്നലെ കുഞ്ഞിന്റെ കൈ പിടിച്ചു പൂന്തോട്ടത്തിൽ നടന്ന ഓർമ്മ നമുക്ക് നൽകുന്നുണ്ടോ? കൂട്ടുകൂടി സ്കൂളിലെ പുളിമരത്തിന് ചുവട്ടിൽ നിന്ന് പുളി പെറുക്കി തിന്ന രുചി ഇന്നും നാവിലൂറുന്നുണ്ടോ? നുറുങ്ങു സന്തോഷങ്ങൾ അയവിറക്കി ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് സന്തോഷത്തിലേക്കുള്ള ദൂരം വളരെ ചെറുതായിരിക്കും. അല്പസമയം ഇന്നലത്തെ കൊച്ചു സന്തോഷങ്ങളും നാളെ നാം സ്വപ്നം കാണുന്ന കൊച്ചു സന്തോഷങ്ങളും അയവിറക്കി ആസ്വദിക്കുന്ന ശീലം നമ്മെ കൂടുതൽ സന്തോഷഭരിതരായിരിക്കാൻ സഹായിക്കും. വരാൻ സാധ്യതയുള്ള അപകടങ്ങളും ഇന്നലെ വന്നുപോയ ദുരന്തങ്ങളും ആലോചിച്ച് മനസ്സ് കുണ്ഠിതപ്പെടുത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ദ ഹൗ ഓഫ് ഹാപ്പിനെസ് എന്ന പുസ്തകത്തിൽ സോഞ്ച ലിംബുബോസ്കി സൈക്കോളജിയിൽ ലോകത്തെമ്പാടും നടന്നിട്ടുള്ള സന്തോഷം, ഡിപ്രഷൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ക്രോഡീകരിച്ച് ചില പ്രായോഗിക കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ജീവിത പങ്കാളി ഇവയ്ക്കൊക്കെ പരമാവധി നമ്മുടെ സന്തോഷത്തിന്റെ അളവിൽ 10% സ്വാധീനം ചെലുത്താൻ ആവില്ല എന്നാണ്. ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്നു കരകയറാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും പെട്ടെന്ന് കരകയറാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നവർ കൂടുതൽ സന്തോഷമുള്ളവരാകും. അത് പതിവാക്കുന്നവർക്ക് സന്തോഷത്തിലേക്കുള്ള ദൂരം ചുരുങ്ങിയതായിരിക്കും. താൻ ഭാവിയിൽ ഏറ്റവും നല്ല ഞാനാകാനായി എന്തെല്ലാം ചെയ്യണമെന്ന് ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് നല്ല ഫലം തരുന്ന ശീലമാണെന്ന് അവർ പറയുന്നു. വിഡ്ഢി സ്വപ്നങ്ങളല്ല, അവയൊക്കെ യാഥാർത്ഥ്യങ്ങളാണെന്ന് കാലം തെളിയിക്കും. കാരണം ആ നേട്ടങ്ങൾക്കായി പരിശ്രമിക്കുകയും പ്ലാൻ ചെയ്യുകയും കൂടി ചെയ്യുന്നത് ഡയറി എഴുതി തുടങ്ങുന്നതോടെ ശീലമാകും. നമ്മുടെ വീടോ പങ്കാളിയോ ബോസോ ഒന്നും നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതിൽ ഘടകമേ അല്ല എന്നു നാം വേഗം തിരിച്ചറിയും. ശുഭാപ്തി വിശ്വാസം പൊതുവെ നിലനിർത്തിയാൽ ആത്മവിശ്വാസത്തോടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ഭാവി സ്വപ്നങ്ങളെ കുറിച്ച് നിരന്തരം എഴുതി വെപ്പിക്കുന്നത് നല്ലൊരു എക്സസൈസ് ആയിരിക്കും. നിരന്തരം സ്വന്തം സ്വപ്നങ്ങളെ കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ കുറിക്കുന്ന കുട്ടികൾ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനായി ലക്ഷ്യബോധത്തോടെ പരിശ്രമിച്ചു തുടങ്ങും. അങ്ങനെ മനസ്സിനെ സന്തോഷത്തോടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പാകപ്പെടുത്തുന്ന കുട്ടികൾ ലക്ഷ്യബോധ ത്തിൽ നിന്ന് വ്യതിചലിച്ച് വഴിവിട്ട് സഞ്ചരിക്കാൻ സാധ്യത കുറയും. സ്കൂള് വിട്ട് ഒളിച്ചോടി പോകാനും ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടാനായി ലഹരി ഉപയോഗിക്കാനും ഒക്കെയുള്ള സാധ്യത അങ്ങനെ കുറച്ചു കൊണ്ടുവരാം. സന്തോഷത്തിലേക്കുള്ള എളുപ്പ മാർഗങ്ങളിലേക്ക് വഴിതെറ്റി പോകാതെ കുട്ടികളെ നല്ല ലക്ഷ്യബോധവും ആത്മവിശ്വാസവും പരിശ്രമശീലവും ഉള്ളവരാക്കാൻ ഇത്തരം ദൈനംദിന അഭ്യാസം പര്യാപ്തമാക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ?
ഇക്കഴിഞ്ഞ ദിവസം DGP ശ്രീ ഋഷിരാജ് സിംഗിന്റെ വൈകുമുമ്പേ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം കേരളത്തിലെ 1000 സ്കൂളുകൾ സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ച അനുഭവത്തിൽ നിന്നാണ് ലഹരിയിലേക്ക് വഴുതിപ്പോകുന്ന കേരളീയ ബാല്യത്തെ നേർവഴിക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ 70% ലഹരി രുചിച്ചിട്ടുള്ളവരാണെന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. കുട്ടികളിൽ മാത്സര്യബോധം നിറയ്ക്കുകയും അതേസമയം അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇല്ലാതെ വരികയും ചെയ്യുന്ന മാതാപിതാക്കൾ, ലഹരിക്ക് അടിമപ്പെട്ട ഒട്ടനേകം കുട്ടികളുടെ അമ്മമാർ, ആ കുട്ടികളെ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി ശ്രീ ഋഷിരാജ് സിംഗിനെ അദ്ദേഹം എക്സൈസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ സമീപിച്ചു. എന്നാൽ ഒരൊറ്റ അച്ഛനും ഇത്തരം ആവശ്യവുമായി എത്തിയില്ലത്രേ. ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട നിരീക്ഷണമാണ്. കുട്ടികളുടെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും പിതാക്കന്മാർ അശ്രദ്ധരായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയില്ലേ? കുഞ്ഞിന്റെ വളർച്ചയിൽ അമ്മയ്ക്കും അച്ഛനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടെന്ന കാര്യം നാം മറന്നുകൂടാ. സ്കൂളുകളിലെ ലഹരി ഉപയോഗം എന്ന സത്യം തിരിച്ചറിയുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരാകുന്ന അധ്യാപകർ, വൈകുമുൻപേ നാം ഇത് തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.